الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അഖീഖയെ സംബന്ധിച്ചുള്ള ചർച്ചയിലാണ് നമ്മളുള്ളത്. അഖീഖത്തിന്റെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി ചില മസാലകൾ കൂടി അതിൽ ബാക്കിയുള്ളത് ഇൻഷാ അല്ലാ അതുകൂടി മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ബാക്കിയുള്ള ചിലത് ഒന്ന് അഖീഖത്തിന് അത് അറവ് നടത്തുന്നതിന് പകരം അതിന്റെ പൈസ സദഖയായിട്ട് കൊടുക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു വിഷയം നമ്മുടെ മുമ്പിലുണ്ട്. ആ പണം സദഖയായിട്ട് പാവങ്ങൾക്ക് കൊടുക്കുക അറവ് നടത്തുന്നതിന് പകരം, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പണം ശേഖരിക്കുന്ന ചാരിറ്റികൾ, സംഘടനകൾ, സ്ഥാപനങ്ങളൊക്കെ നാട്ടിലുണ്ട്. അഖീഖത്തിന്റെ പൈസയായിട്ട് ഒരാടിന്റെ വിലയായിട്ട് അല്ലെങ്കിൽ രണ്ടാടിന്റെ വില അത്തരത്തിലുള്ള ചാരിറ്റികൾക്ക് നൽകി ആ കടമയിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചർച്ചയിൽ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ജായിസ് അല്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഹദീസുകളിലൊക്കെ വന്നത് അഖീഖത്ത് അത് അറവ് നടത്തുക എന്നുള്ളതാണ്. ആൺകുട്ടിയാണെങ്കിൽ രണ്ടാടിനെയും പെൺകുട്ടിയാണെങ്കിൽ ഒരാടിനെയും അറക്കുക, അത് പാവങ്ങൾക്ക് സദഖ ചെയ്യുക, മറ്റുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുകയും അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ അസലുള്ളത് അറവ് നടത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിന് പകരം അതിന്റെ വില കൊടുക്കുക എന്നുള്ളത് ഈ അസലിനെതിരാണ്. ഇബിൻ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തില് അൽ ഫസ്ലു താസിയോ ഒമ്പതാമത്തെ പാഠം, ഒമ്പതാമത്തെ അധ്യായം, ഒമ്പതാമത്തെ ഫസ്ല്, ആ ചർച്ചയിൽ അദ്ദേഹം കൊണ്ടുവരുന്നത് ഈ വിഷയമാണ്. ഫി അന്നൽ അഖീഖത അഫ്ളലു മിന തസദ്ദുഖി ബി സമനിഹ വലൗ സാദ, അറവ് നടത്തുന്നതാണ് അതിന്റെ വില സദഖ ചെയ്യുന്നതിനേക്കാൾ, ആ വില എത്ര അധികമാണെങ്കിലും എത്ര കൂടുതലുണ്ടെങ്കിലും അറവ് നടത്തുന്നതാണ് അഫ്ലൽ, അതാണ് നല്ലത്. അതിൽ അദ്ദേഹം ഒരു സംഭവം ഉദ്ധരിച്ചിരിക്കുന്നത്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിച്ചു, സുഹൈൽ അബു അബ്ദില്ല ചോദിക്കപ്പെട്ടു. അബു അബ്ദില്ല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. വഅന അസ്മഉ അനിൽ അഖീഖ, ഞാനത് കേൾക്കുന്നുണ്ട്. സുലൈമാൻ ബിൻ അഷ്റസ് ആണ് പറയുന്നത്. അഖീഖയെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്താണ് ചോദ്യം? അഹബ്ബു ഇലൈക ഔ യുദ്ഫഉ തമനു ഹാലിൽ മസാക്കീൻ, അഖീഖ തറക്കുന്നതാണോ അതല്ലെങ്കിൽ അതിന്റെ വില, അതിന്റെ പൈസ സാധുക്കൾക്ക് കൊടുക്കുന്നതാണോ താങ്കൾക്ക് ഇഷ്ടം? കാല, അദ്ദേഹം പറഞ്ഞു, അല്ല, അഖീഖ തറക്കുന്നതാണ്, അറവ് നടത്തുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇത് അദ്ദേഹത്തിന്റെ മസാലി ഇമാം അഹമ്മദ് എന്നുള്ള ഗ്രന്ഥത്തിൽ നിന്ന് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി എടുത്ത് ഉദ്ധരിച്ചതാണ്. എന്നിട്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് 69-ാമത്തെ പേജിൽ ഇബ്നു ഖയ്യിം വിശദീകരിക്കുന്നത്, ഫകാന ദബ്ഹു ഫീ മൗളിഹി അഫ്ളല മിന സദഖത്തി ഫീ സമനിഹി വലവ് സാദ, പൈസ എത്ര കൂടുതലുണ്ടെങ്കിലും അറവ് കൽപ്പിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ അറവ് നടത്തുന്നതാണ് അതിന്റെ പണം ധർമ്മം ചെയ്യുന്നതിനേക്കാൾ അഫ്ളലായിട്ടുള്ളത്. കൽ ഹദായ വൽ അലാഹി, ഹദി ഉലഹിയത്ത് ഇതൊക്കെ അങ്ങനെ തന്നെ. ഫൈന നഫ്സ ദബ്ഹ വ ഇറാഖത ദമി മഖ്സൂദ്, കാരണം അറവ് നടത്തുന്നതിനും രക്തമൊഴുക്കുന്നതും അതിന് ഉദ്ദേശമുണ്ട്. ഫൈനഹു ഇബാദത്തുൻ മഖറൂനത്തുൻ ബിസ്വലാ, കാരണം നമസ്കാരത്തിന്റെ കൂടെ ചേർത്തി പറഞ്ഞിട്ടുള്ള ഇബാദത്താകുന്നു അത്. കമാ ഖാല തആല ഫസ്ലി ലിറബ്ബിക മൻഹർ, കൗസറിലെ 2-ാമത്തെ ആയത്ത് അദ്ദേഹം എടുത്തു കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ അൻആമിലെ 162-ാമത്തെ ആയത്തും, ഖുൽ ഇന്നസ് സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ നിസ്കാരത്തിന്റെ കൂടെ ചേർത്ത് പറഞ്ഞ ആരാധനയാണ് ബലി നടത്തുക എന്നുള്ളത്. അപ്പൊ അത് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലും അത് അറവ് തന്നെ നടത്തണം. അതിന്റെ പണം എത്ര കൂടുതലുണ്ടെങ്കിലും അത് ധർമ്മം ചെയ്യുന്നതിനേക്കാൾ നല്ലത് അറവ് തന്നെയാണ് എന്നുള്ളതാണ് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൽ വിശദീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ വിഷയത്തിൽ ഫത്വകളും ധാരാളം കാണാം. അതിലൊന്ന് ലജ്ലത്ത് ദായ്മയുടെ ഫത്വയിൽ 18-250, അതിൽ കാണാം. ഇതേ ചോദ്യമാണ് ചോദിക്കുന്നത്, ആടിന്റെ വില, അഖീഖത്തിന്റെ കാര്യത്തിൽ, ഉലഹിയത്തിന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ജംഇയാത്തുൽ ഖൈരിയകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പാടുണ്ടോ? അവരത് മിസ്കീനുകൾക്ക്, അത് ഫുഖറാക്കൾക്കും അത് ധർമ്മം ചെയ്യുന്നു. കാരണം ഈ വിഷയം ചോദിച്ച സന്ദർഭത്തിൽ ഒരു പണ്ഡിതൻ, അയാളുടെ പേര് ഞാനിവിടെ പരാമർശിക്കുന്നില്ല, അയാൾ ഫത്വ നൽകിയത് ഈ ഉലഹിയത്തിന്റെ വില ഇങ്ങനെയുള്ളത് ആയിട്ട് സ്വതത്ത് കൊടുക്കാം, പിന്നെ ഇങ്ങനെയുള്ളതിന് ഏൽപ്പിക്കാം എന്നുള്ളതാണ് അയാൾ ഫത്വ നൽകിയത്. ഈ ഒരു ചോദ്യമാണ് ചോദ്യം, ലജ്ലത്ത് ദായ്മയോട് ചോദിക്കുന്ന ചോദ്യം. അതിന് അവർ കൊടുക്കുന്ന ഉത്തരം, ലാ യുജ്സിയു ദഫ്അൽ ഖീമത്തി അൻ ദബ്ഹിൽ ഹഖീഖത്തി വദബ്ഹിൽ ഉലഹിയ, ഉലഹിയത്തറക്കുന്നതിന് അല്ലെങ്കിൽ ഹഖീഖത്തറക്കുന്നതിന് പകരമായിട്ട് അതിന്റെ പണം കൊടുക്കുക എന്നുള്ളത് ലാ യുജ്സിയു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് മതിയാവുകയില്ല. കാരണം ഈ പറഞ്ഞതൊക്കെ ഇബാദത്താണ്, ഈ പറഞ്ഞതൊക്കെ നഷ്ടപ്പെടും അതിന്റെ വില കൊടുത്താല്, കാരണം അത് അറവ് നടത്തുക എന്നുള്ളത്. വല്ലക്കലും മിൻ ലഹ്മിഹിമ, അതിന്റെ ഇറച്ചിയിൽ നിന്ന് ഭക്ഷിക്കുക എന്നത്, വത്തസദ്ദുഖ മിൻഹു, അതിൽ നിന്ന് സദഖ കൊടുക്കുക എന്നുള്ളത്, ഇതൊക്കെ ഇബാദത്താണ്. അപ്പൊ അത് മതിയാവുകയില്ല, അത് അറവ് തന്നെ നടത്തണം എന്നുള്ളതാണ് അവർ കൊടുക്കുന്ന ഫത്വയിലുള്ളത്. വേറൊരു ഫത്വയില്, 19-781-ാമത്തെ ഫത്വയിലുള്ളത്, അതില് ചോദ്യം ചോദിച്ചത് ഒരാളെ നേർച്ച നേർന്നു, അതല്ലെങ്കിൽ അഖീഖത്ത് വലീമത്ത്, അപ്പൊ ആ നേർച്ച നേർന്നതിന് പകരം അയാള് അതിന് പൈസ കൊടുക്കുക, അതേപോലെ തന്നെ വലീമത്തിന് പകരം ആ പൈസ സദഖയ്ക്ക് കൊടുക്കുക, അതേപോലെ തന്നെ അഖീഖത്തിന് പകരം അത് പൈസ ഇട്ട് കൊടുക്കുക. അതിന് കൊടുത്ത മറുപടിയിൽ കാണാം, വഖദാലിക്കല ഇജ്ദു ദഫ്ഉൽ മാലി ഫിൽ അഖീഖത്തി ഔ വലീമത്തി നിക്കാഹി, നേർച്ചക്കത് പാടില്ലാതെ പറഞ്ഞതിന് ശേഷം ഇതേപോലെ തന്നെ അഖീഖത്തിന് ഇങ്ങനെ പണം കൊടുക്കുക എന്നുള്ളതും മതിയാവുകയില്ല. അതേപോലെ തന്നെ നിക്കാഹിന്റെ വലീമക്കും അത് മതിയാവുകയില്ല. ഹൈസു ഇന്ന സുന്നത്ത ഫിൽ അഖീഖത്തി ദബ്ഹു ശാത്തൈനി അനിൽ ഗുലാമി വശാത്തുൻ അനിൽ ജാരിയ, കാരണം ഹദീസിൽ വന്നിട്ടുള്ള നസ് എന്താണ്, ആൺകുട്ടിക്ക് രണ്ടാടും പെൺകുട്ടിക്ക് പെൺകുട്ടിക്ക് ഒരാടും എന്നുള്ളതാണ്. വക്കദാലിക്ക വലീമത്തു സവാജി, ഇതേപോലെ തന്നെയാണ് പിന്നെ വിവാഹത്തിന്റെ സന്ദർഭത്തിലുള്ള വലീമത്തിനെ കുറിച്ചും വന്നിട്ടുള്ളത്. എന്നിട്ടത് പറഞ്ഞതിനു ശേഷം പറയുന്നത് ഹാദാഹു വസ്ഫുന്ന ഫീദാലിക്ക, ഇതാണ് ആ വിഷയത്തിലുള്ള സുന്നത്ത്. വൈൻഫാത്തിൽ മാലി ഫീദാലിക്ക മുഖാലഫുൻ ലിസ്സുന്ന, അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ധനം ചെലവഴിക്കുക എന്നുള്ളത് സുന്നത്തിനെതിരാണ്. വല അസ്ല ലഹു, അതിനാസിലില്ല. വലം യഫ്അൽഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് ചെയ്തിട്ടില്ല. വല സ്വഹാബത്തുഹു റളിയല്ലാഹു അൻഹും മിൻ ബഅദിഹി, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശേഷം അദ്ദേഹത്തിന്റെ സ്വഹാബത്തും അത് ചെയ്തിട്ടില്ല. ഫയം ബഗീ ലിൽ ഇൻസാനി അൻ യതമസ്സക ബിമാ സഹ ഫി കിതാബില്ലാഹ് വസുന്നത്തി നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയതുർക മാ അദാഹുമാ, അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക എന്നുള്ളതാണ് കരണീയമായി ായിട്ടുള്ളത്, അതല്ലാത്തത് ഒഴിവാക്കുക എന്നുള്ളതും. ഇങ്ങനെ ഒരുപാട് ഫത്വകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അസല് ഹദീസിൽ വന്നത് എന്താ, ആൺകുട്ടിക്ക് രണ്ടാളിനെ പെൺകുട്ടിക്ക് ഒരാളിനെയും മറക്കുക എന്നുള്ളത്, അതാണ് സുന്നത്ത്. ഇങ്ങനെ അതിന്റെ പൈസ കൊടുത്തതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടില്ല, സഹാബികളിൽ നിന്നോ സലഫുകളിൽ നിന്നോ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. അപ്പൊ അതാണ് ആ വിഷയത്തിലുള്ള സുന്നത്ത്. ഓരോന്നും അതിന്റേതായ സ്ഥാനത്ത് ശറഅ് പഠിപ്പിച്ചതുപോലെ, നമ്മുടെ സൗകര്യമല്ല അവിടെ വിഷയം, ശറഅ് പഠിപ്പിച്ചതുപോലെ ചെയ്യുക എന്നുള്ളതാണ്. അതൊരു ഇബാദത്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതൊന്നും വെറുതെ ചെയ്യേണ്ട സംഗതിയല്ല, അതൊക്കെ ഇബാദത്താണ്. അള്ളാഹു കൽപ്പിച്ചതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒഴിവായി പോവുക, കൈച്ചിലായി രക്ഷപ്പെടുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോ ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തത്, നമ്മൾ നേരത്തെ പറഞ്ഞു ജായിസാണ് ഒട്ടകത്തെയും ബക്കറിനെയും ഒക്കെ അറവ് നടത്തുക എന്നുള്ളത്. എന്നാൽ അതിൽ വന്നിട്ടുള്ള അസല് ആടിനെ അറക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ ഷെയ്ഖ് അൽബാനിയോടൊക്കെ ചോദിക്കുമ്പോൾ ബക്കറിന് ഉറക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അത് പോരാന്നുള്ളതാണ് ഷെയ്ഖ് അൽബാനിക്ക് വിശദീകരിക്കുന്നത്. കാരണം അവിടെ സുന്നത്ത് അസിൽ വന്നിട്ടുള്ളത് പിന്നെ ആടിനെ അറക്കുക എന്നുള്ളതാണ്. എന്നാൽ ആ വിഷയത്തിൽ വന്നിട്ടുള്ള ചർച്ചകളും മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞത്, നമ്മുടെ അഹ്ലുൽ ഇൽമിൽപ്പെട്ട ആളുകൾ പറഞ്ഞത്, അവരതിന് പിന്നെ അത് ജായിസാണെന്ന് പറയാനുള്ള തെളിവുകൾ പറഞ്ഞത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അതിൽ മനസ്സിലാക്കേണ്ടത്, അവിടെ ഒരു തെറ്റിദ്ധാരണ വരാം. സാധാരണ ഉലഹിയത്ത് ഇറക്കുമ്പോൾ ഒരൊട്ടകം അല്ലെങ്കിൽ ഒരു പശു അത് ഏഴാളുകൾ ചേർന്നിട്ട് ഒന്നിനറക്കാറുണ്ട്. ഒരു കുടുംബത്തിന് അത് മതിയാവും ഏഴാളുകൾ ചേർന്നിട്ട്. അതേപോലെ തന്നെ ഒട്ടകത്തെ ഇറക്കുമ്പോഴും അങ്ങനെ തന്നെ. ഈ രീതി അഖീഖത്തിൽ പാടുണ്ടോ അല്ലേ? നേരെ തിരിച്ചും ഒരു ബക്കറ ഒരു പശുവിനിറക്കുക, രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അഞ്ചാറ് ആളുകൾ ചേർന്നിട്ട് ഒരു പശുവിനെ ഒരു അഖീഖത്തിന് വേണ്ടിയിട്ട്. ഇത് രണ്ടും പാടില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായത്തിൽ വന്നിട്ടുള്ളത്. അതിൽ മദ്ഹബിന്റെ ഇമാമികൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഷാഫി മദ്ഹബിൽ പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം ഉദഹിയത്തിന്റെ സെയിം വിധി തന്നെയാണ്. അവര് തെളിവൊന്നുമില്ല, അവർ പറയുന്നത് ഇത് ജായിസാണ് എന്നുള്ളതാണ്. അവര് ചെയ്യുന്ന അവർക്കുള്ള തെളിവ് എന്താ വെച്ചാല് ഖിയാസാക്കാണ് അവർ ചെയ്യുന്നത്. ഉദഹിയത്തിൽ അത് പാടുണ്ടല്ലോ, പാടുണ്ട്. അപ്പൊ അത് അഖീഖത്തിലും പാടുണ്ട്. ഇങ്ങനെ അതിനെ ഖിയാസാക്കാണ്, വേറെ തെളിവുകളൊന്നും അവർക്കില്ല. അപ്പൊ ഷാഫി മദ്ഹബിൽ അതേപോലെ തന്നെ അനഫി മദ്ഹബിലും പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം അത് പാടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഉലമാക്കൾ അതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞുണ്ട് ഇത്തരത്തിലുള്ള ഖിയാസ് അത് ജായിസല്ല. മാത്രമല്ല ഉദഹിയത്തിന്റെ വിഷയത്തിലെ ഹദീസ് കൊണ്ട് അത് സ്ഥിരപ്പെട്ടതാണ്. ഒട്ടകം ബക്കറത്ത് തുടങ്ങിയവരൊക്കെ ഏഴാളുകൾക്ക് വരെ ഷെയറാകാം, അത് ആ കുടുംബത്തിന് മതിയാകുന്നു എന്നുള്ളത് നെസ്സുകൊണ്ട് സ്ഥിരപ്പെട്ടതാണല്ലോ ഉദഹിയത്തിന്റെ വിഷയത്തില്. പക്ഷെ അത് അഖീഖത്തിന്റെ വിഷയത്തില് സ്ഥിരപ്പെട്ടത് എന്താണ്? അഖീഖത്തിന്റെ വിഷയത്തിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത് ആൺകുട്ടിക്ക് രണ്ടാളും പെൺകുട്ടിക്ക് ഒരാളും. അപ്പൊ രണ്ടിലും ഉദഹിയത്തിന്റെ വിഷയത്തിൽ നെസ് വന്നു, അത് ആകാവുന്നതാണ് ഏഴാളുകൾ. പക്ഷെ അഖീഖത്തിന്റെ വിഷയത്തിൽ വന്നിട്ടില്ല. അഖീഖത്തിന്റെ വിഷയത്തിൽ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വ്യക്തമായ ഹദീസിൽ വന്നത് രണ്ടാള് പെൺകുട്ടിക്ക് ഒരാള്. അപ്പൊ അങ്ങനെ അവിടെ ഒരു ഖിയാസിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ മാലിക്കി മദ്ഹബിലെ ഹനഫി പിന്നെ മാലിക്കി മദ്ഹബിലും ഹംബലി മദ്ഹബിലും അവർ പറയുന്നത് ഈ ഖിയാസ് പറ്റൂല, അതുകൊണ്ട് ഇതിൽ ഇഷ്തിറാഖ് ശിർക്ക് അത് ജായിസല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതാണ് ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള പ്രബലമായിട്ടുള്ള അഭിപ്രായം. കാരണം ആ ഖിയാസിന് അവിടെ അടിസ്ഥാനമല്ല. കാരണം ഉലുഹിയത്തിന്റെ വിഷയത്തിൽ ഏഴ് ആളുകളാകാന്നുള്ളത് നെസ്സുകൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ അഖീഖത്ത് ആകണമെങ്കിൽ രണ്ടാളും ഒരു പെൺകുട്ടിക്ക് ഒരാളും എന്നുള്ളത് നെസ്സുകൊണ്ട് അതും സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ ആ ഖിയാസിന് അവിടെ എന്തില്ല, ആ ഖിയാസിന് അവിടെ സ്ഥാനമല്ല. അത് ഉലമാക്കളെ വിശദീകരിച്ചു. മാത്രല്ല അഖീഖത്തിന്റെ വിഷയത്തിൽ എന്താ പറയുക, ഇവിടെ മനസ്സിലാക്കേണ്ട സംഗതി എന്താ വെച്ചാൽ ഇത് ഫിദിയാണ്. ഫിദിയന്റെ കാര്യത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു പൊതു നിയമമുണ്ട്, തഖാബുലും തഖാഫുവും. നമ്മൾ പറയും കുഫു വെക്കുക എന്നുള്ളത് പകരത്തിന് പകരമാണ്, ഒരേപോലുള്ളതായിരിക്കണം. ഒന്നിന് പകരം മറ്റൊന്ന്, ഒന്നിന്റെ സ്ഥാനത്ത് മറ്റൊന്ന്. അപ്പൊ ഒരു കുട്ടിക്ക് ഒരു തലക്ക് മറ്റൊരു തല, ഒരു നഫ്സിന് മറ്റൊരു നഫ്സ്. ആ തത്വത്തെ തന്നെ ഇത് അട്ടിമറിക്കും. ഏത് അട്ടിമറിക്കും? അഖീഖത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? ഒരു കുട്ടിക്ക് രക്തം ഒഴുക്കുക എന്നുള്ളത്. അപ്പൊ അതിന് ഇഷ്തിറാഖ് പോകാനുണ്ട് എന്ന് വന്നാൽ എന്തായി, അതിന്റെ തത്വത്തെ തന്നെ അത് അട്ടിമറിക്കും. അതിന്റെ മഖ്സൂദ്, അഖീഖത്തിന്റെ മഖ്സൂദ് ആ കുട്ടിക്ക് രക്തം ഒഴുക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ല? ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഫിദിയാണ്, ആ കുട്ടിക്ക് കൊടുക്കുന്ന ഫിദിയാണ് അഖീഖത്ത് എന്നുള്ളത്. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് രക്തം ഒഴുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഇഷ്തിറാഖ് ജായിസാണ് എന്ന് വന്നാൽ അത് ഒരു നിലക്ക് അവിടെ തക്കാബുലും തക്കാഫും വരുന്നില്ല. അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു ഒരു ബക്കറത്തിന് ഒരു പശുവിന് അറുക്കാൻ നാല് കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ മൂന്ന് കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ അറുത്താൽ ഒരൊറ്റ രക്തമാണ് അവിടെ ചിന്തുന്നത്. ഒട്ടകത്തിന്റെ ഒരൊട്ടകത്ത് അറുത്ത അവിടെ ആ ഒരു ഒട്ടകത്തിന്റെ രക്തം ചിന്തുന്നത്, അതൊരു കുട്ടിക്കേ പകരാവുള്ളൂ. ഒരു പശുവിന് അറുത്താൽ ആ പശുവിന്റെ രക്തം അവിടെ ചിന്തി, ആ ബാക്കിയുള്ളത് കുട്ടികൾക്ക് കിട്ടുന്നത് അതിന്റെ ലഹമ മാത്രം, അതിന്റെ ഇറച്ചി മാത്രമാണ്. ആ രക്തം മറ്റുള്ള കുട്ടികൾക്ക് കിട്ടുന്നില്ല. കാരണം ഒരു ഉരുവിന്റെ രക്തമാണ് ഒരു കുട്ടിക്ക്. അപ്പൊ നഫ്സും ബിനഫ്സ്, ഒരു നഫ്സ് മറ്റൊരു നഫ്സിന് പകരമാണ്. അപ്പൊ ഇഷ്തിറാഖ് പാടുണ്ട് എന്ന് വന്നാൽ അത് ഇതിന്റെ മഖ്സദിനെ തന്നെ, ഇതിന്റെ ലക്ഷ്യത്തെ തന്നെ, ഇതിന്റെ ഉദ്ദേശത്തെ തന്നെ ഇല്ലാതാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഇഷ്തിറാഖ് ജായിസല്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായം. ഇബ്നു ഉസൈബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഈ ചർച്ചയിൽ കാണാൻ അദ്ദേഹം പറയുന്നത് ഒരൊട്ടകത്തെ രണ്ടാൾക്ക് വേണ്ടിയിട്ട് അറക്കുക, ഒരൊട്ടകത്തെ അറക്കുമ്പോൾ അത് രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പശു അത് രണ്ടാളുകൾക്ക് വേണ്ടിയിട്ട്. വലാ തുജിയു അൻ സലാസത്തിൻ വലാ അൻ അർബഅത്തിൻ മിൻ ബാബി ആവൂല, അല്ലെങ്കിൽ മൂന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാല് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ചില ആളുകൾക്ക്, കാരണം നമ്മൾ ഉദ്ഹിയത്ത് അറക്കുമ്പോൾ അങ്ങനെ ചെയ്യാറ്. അപ്പൊ അത് രണ്ട് കുട്ടികൾക്കാകട്ടെ, മൂന്ന് കുട്ടികൾക്കാകട്ടെ, നാല് കുട്ടികൾക്കാകട്ടെ, അത് മതിയാവുകയില്ല. വജുഹുദാലിക, കാരണം രണ്ട് കാരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന് അവ്വൽ അന്നഹുലം യരിദ അത്തശ്രീഖു ഫീഹ, ഒന്ന് ഈ വിഷയത്തിൽ തശ്രീഖ് വന്നിട്ടില്ല. വൽ ഇബാദത്തു മബ്നിയത്തുൻ അല തൗഖീഫ്, ഇബാദത്തുകളൊക്കെ തൗഖീഫിൽ അധിഷ്ഠിതമാണ്, വഹയിൽ അധിഷ്ഠിതമാണ്, പ്രമാണങ്ങളിൽ അധിഷ്ഠിതമാണ്. അതിൽ നമ്മുടെ റഅ്യ്, നമ്മുടെ അഖല് അതിലൊന്നും ഒരു സ്ഥാനം അവിടെ അല്ല. അതൊക്കെ തൗഖീഫിയാണ് ഇബാദത്തുകൾ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തശ്രീഖ് തെളിവ് വന്നിട്ടില്ല. അപ്പൊ അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അത് പാടില്ല എന്ന് പറയുന്നതിന് തെളിവ് കൊണ്ടിരുന്നത് ഒന്ന്, ആ വിഷയത്തിൽ തെളിവ് വന്നിട്ടില്ല, ഇബാദത്തുകളൊക്കെ തൗഖീഫിയാണ്. രണ്ടാമത്തെ അദ്ദേഹം പറയുന്നത് അന്ന ഹഫിദാവൻ, അഖീഖ തർക്കുക എന്നുള്ളത് ഫിദയാണ്, ഫിദിയാണ്, അത് ഫിദാണ്. വൽ ഫിദാവുല അത്തബഅല്ലോ, അതെന്താക്കാൻ പറ്റൂല, അത് പിന്നെ ഭാഗങ്ങളാക്കാൻ പറ്റൂല. ഫഹിയ ഫിദാവു അനി നഫ്സി, ഫൈദാ കാനത്ത് ഫിദാവു അനി നഫ്സി ഫലാ ബുദ്ധാൻ തക്കൂനു നഫ്സൻ, ഒരു നഫ്സിനുള്ള ഫിദിയാണത്. അപ്പൊ ഒന്ന് തന്നെ വേണം അതിന് പകരമായിട്ട്. വത്തഅലീലുൽ അവ്വലു ലാ ശക്ക അന്നഹുൽ അസ്വർ, അപ്പൊ ഇതിൽ ഒന്നാമത്തെ കാരണം ഉണ്ടല്ലോ, ഏത്, തശ്രീഖ് പാടില്ല എന്നുള്ളത്, അതാണ് ഏറ്റവും അസ്വബായിട്ടുള്ളത്, ചൊവ്വായിട്ടുള്ള നിലപാട്. ലിയന്നഹുല വർദ തശ്രീഖു ഫിഹ ബതല തഅലീലു സാനി, കാരണം അതിന് തശ്രീഖ് വന്നാൽ രണ്ടാമത്തെ കാരണം ഇല്ലാതായി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, കാരണം ഇതിന്റെ ഉദ്ദേശം എന്താണ്, ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് രക്തം ഒഴുക്കുക എന്നുള്ളതാണ്.
അപ്പോ ഒരു പശുവിനറുത്താലും ഒട്ടകത്തിനറുത്താലും ഒന്നിന്റെ രക്തമാണ് അവിടെ ഒഴുക്കപ്പെടുന്നത്, പിന്നെ ബാക്കിയുള്ളവർക്ക് കിട്ടുന്നത് ഇറച്ചിയാണ്. അപ്പൊ അതിന്റെ മക്സദ് തന്നെ അല്ലാതാവും, ബാത്തിലാവും. ഇതാണ് ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. ഇത് തന്നെ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം വ്യക്തമായി ഒന്നുകൂടി വ്യക്തമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഷറഹുൽ മുംതിയിൽ ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏത് ഫലാത്തുയിസിയോ വൈദാക്കാന ഇന്ദൽ ഇൻസാൻ സബൂ ബനാത്തിൻ, ഒരാളുടെ അടുത്ത് ഏഴ് പെൺകുട്ടികളുണ്ട്. വകുല്ലുഹുൻ യഹ്തജിന ഇല അഖീഖതിൻ, ഓരോരുത്തർക്കും വേറെ വേറെ, ഓരോരുത്തർക്കും തന്നെ എന്തറക്കണം, അഖീഖത്ത് അറക്കണം. ഫദബഹ ബദനത്തിന് അനിസ്വബൈ ഫലാത്തുയിസിയോ, ആ ഏഴ് പെൺകുട്ടികൾക്ക് പകരമായിട്ട് ഓരോ ഒട്ടകത്ത് ഒരാൾ അറുത്താൽ അത് മതിയാവുകയില്ല. ഓരോരുത്തർക്കും എന്ത് ചെയ്യണം, ഓരോന്ന് തന്നെ അറക്കേണ്ടതുണ്ട്. ഇതാണ് ഈ വിഷയത്തിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായം. നല്ല ചില ഉലമാക്കളുള്ള ഫത്വയിൽ അത് ഇതാകുന്നു എന്നത് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും ഈ വിഷയത്തിൽ വന്നിട്ടുള്ള പ്രബലമായിട്ടുള്ള അഭിപ്രായം എന്താണ്, അത് ജായിസല്ല എന്നുള്ളതാണ്. കാരണം ഇത് നെസ്സുകൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, ഒരാടിന് അല്ലെങ്കിൽ രണ്ടാടിനെയാണ് അറക്കേണ്ടത്. പിന്നെ ഇതിന്റെ ഉദ്ദേശം തന്നെ അട്ടിമറിക്കപ്പെടും. ഏത് ഇതില് ഇഷ്തിറാക്ക് അനുവദിച്ചാൽ എന്താവും, ഇതിന്റെ ഉദ്ദേശം തന്നെ അല്ലാതാവും. അപ്പോ ഈ ഫിദിയ അല്ലെങ്കിൽ ഇതിന്റെ മക്സദ് എന്താണ്, രക്തമൊഴുക്കുക എന്നുള്ളതാണ്. അപ്പോ അത് ഒരു നഫ്സിന് പകരം ഒന്ന്, ഒന്നിന് പകരം ഒന്ന്. തക്കാബുലും തക്കാഫും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പശുവിനെ അറക്കേണ്ട ഒരു ഘട്ടം വന്നാൽ അല്ലെങ്കിൽ ഒട്ടകത്ത് അറക്കേണ്ട ഒരു ഘട്ടം വന്നാൽ, ആടിന് ലഭ്യമല്ലാത്ത ഒരു സന്ദർഭം അല്ലെങ്കിൽ അമിതമായ വില വരുന്ന ഒരു സന്ദർഭം, അത് മുഖേന പ്രയാസപ്പെടുന്ന ഒരു ഘട്ടം, അതല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ശരഇയായിട്ടുള്ള ഉദറുകൾ വന്ന് നമുക്ക് പശുവിനെ അല്ലെങ്കിൽ ഒട്ടകത്ത് അറക്കേണ്ട ഒരു ഘട്ടം വന്നാൽ, അത് ഓരോ ഒട്ടകത്തെ ഒരു പശുവിനെ അതൊരു കുട്ടിക്കാണ് അറക്കേണ്ടത്. അതാണ് നമുക്ക് പ്രബലമായിട്ട് ഈ അഭിപ്രായത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ മനസ്സിലാക്കേണ്ടത് ഉലഹിയത്തും അഖീഖത്തും തമ്മിലുള്ള വ്യത്യാസം, ഉലഹിയത്ത് അറക്കുമ്പോൾ ആടിനേക്കാൾ നല്ലത് ഒട്ടകമാണ്, പശുവാണ്. എന്നാൽ അഖീഖത്തിൽ ഒട്ടകത്തേക്കാൾ പശുവിനേക്കാൾ നല്ലത് ഷാത്താണ്, അഫ്ലൽ. അതാണ് സുന്നത്ത്, അതാണ് അക്കമ്മൽ. അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ചില ഘട്ടങ്ങൾ ഉണ്ടാകാം, അത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ ഇത് ജായിസാണ് എന്നുള്ളതാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിൽ ഇഷ്തിറാക്ക് തശരീക്ക് ശിർക്ക് പാടില്ല എന്നുള്ളതാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായത്തിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു ഇത് അറവ് നടത്തുക എന്നുള്ളത് നിർബന്ധമാണോ അല്ലേ എന്നുള്ള ചർച്ച വരെ നടന്നിട്ടുണ്ട്. ഇത് ഇബ്നു ഖയ്യിം നമ്മളിപ്പോ പറഞ്ഞ വിഷയമുണ്ടല്ലോ, രണ്ടാമത് പറഞ്ഞ വിഷയം, അത് പതിനഞ്ചാമത്തെ ഫസലായിട്ട് ഇബ്നു ഖയ്യിം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അൽ ഫസ്ലുൽ ഖാമിസു അശറാ ഫീ അന്നഹു ലാ യസിഹുൽ ഇസ്തിറാഖു ഫിയ, പതിനഞ്ചാമത്തെ ഫസലിൽ അദ്ദേഹം കൊടുക്കുന്ന ഹെഡിങ് എന്നതാണ്. എന്ത്, ഈ അഖീഖത്തിന്റെ വിഷയത്തിൽ ലാ യസിഹു സ്വഹീഹ് ആവുകയില്ല, അൽ ഇസ്തിറാഖു ഇസ്തിറാഖു സ്വഹീഹ് ആവുകയില്ല, വലാ യുജ്സിയു മതിയാവുകയില്ല, അർ റഉസു ഇല്ല അൻ റഉസിൻ, ഒരു തല മറ്റൊരു തലക്കല്ലാതെ മതിയാവുകയില്ല എന്നുള്ളതാണ് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി രീതിയിൽ ഹെഡിങ് തന്നെ കൊടുക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞതുപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അറവ് നടത്തുക എന്നുള്ളത് സുന്നത്തുൽ മുഅക്കദാണ്. അതുകൊണ്ട് അതിനുള്ള ബാധ്യത ഉള്ളവരത് ചെയ്യണം. ഇനി ഒരാൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ, ഇവിടെ പിതാവ് നമുക്ക് വേണ്ടിയിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ, അയാൾ വലുതായി, അയാൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാൻ പാടുണ്ടോ? ഇപ്പൊ എനിക്ക് എന്റെ വാപ്പ അറുത്തിട്ടില്ലെങ്കിൽ എനിക്കറിയാം അറുത്തിട്ടില്ല എന്നുള്ളത്, അപ്പൊ എനിക്കത് അറക്കാൻ പാടുണ്ടോ അല്ലേ? അതിൽ ചില ആളുകൾ പറഞ്ഞു അത് അറക്കേണ്ടതില്ല, കാരണം അത് ഹക്കുൻ അലൽ അബി, ഹക്കുൻ അലൽ വാലിദി, ആ കടമ അത് വാപ്പാക്കുള്ളതാണ്, വാപ്പയാണ് ചെയ്യേണ്ടത്. വാപ്പ അത് ചെയ്തിട്ടില്ലെങ്കിൽ ആ സുന്നത്തിനെ വാപ്പ ഒഴിവാക്കി. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞത് ഈ മറുപടിയാണ്. ഞാൻ പിതാവ് അറുത്തിട്ടില്ലെങ്കിൽ, നേരത്തെ നമ്മൾ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് മാറിപ്പോയത്, ഏത് ഏഴാമത്തെ ദിവസം അറുത്തിട്ടില്ല, പിന്നെ കുട്ടികൾ കുറെ വളർന്ന് വലുതായി, അത് എത്ര വയസ്സാണെങ്കിലും പിതാവിനെ അറുക്കുന്നതിന് വിരോധമല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിതാവിന് മക്കൾക്ക് അറക്കാം, അതിന്റെ ഒരു വിരോധമല്ല, അതിന് എത്ര വയസ്സായാലും. ഇത് പറയുന്നത് പിതാവ് അറുത്തിട്ടില്ല, അറുത്തിട്ടില്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഈ അക്കീക്ക തറക്കാൻ പാടുണ്ടോ അല്ലേ എന്നുള്ളതാണ്. അത് ഇമാം അഹമ്മദ് അമ്പലിനോട് ചോദിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു ദാലിക്കാലല്ല വാലിദി, അത് അയാൾ ചെയ്യേണ്ടതല്ല, അയാൾക്ക് വേണ്ടിയിട്ട് അയാളെ പിതാവ് ചെയ്യേണ്ടതാണ്, അപ്പൊ അങ്ങനെ അറക്കേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഇവരിൽ നിന്നൊക്കെ വന്നിട്ടുള്ള അസറുകൾ, അതേപോലെ തന്നെ അങ്ങനെ അയാൾക്ക് സ്വന്തത്തിന് വേണ്ടിയിട്ട് അക്കയൊക്കെ തറക്കാം എന്ന് പറയുന്ന ആളുകൾ തെളിവ് കൊണ്ടുവരുന്നത് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒന്ന് ഹദീസ് തന്നെയാണ്. അങ്ങനെ സ്വന്തത്തിന് വേണ്ടി അക്കയൊക്കെ തറക്കാം, ആ പറത്തിട്ടില്ലെങ്കിൽ അത് അറക്കാവുന്നതാണ് എന്ന് പറയുന്ന ആളുകൾ തെളിവ് കൊണ്ടുവരുന്നത് ഹദീസാണ്. അതേപോലെ തന്നെ ആ വിഷയത്തിൽ അസറുകളാണ് അവർ തെളിവ് കൊണ്ടുവരുന്നത്. അങ്ങനെ സ്വന്തത്തിന് വേണ്ടി അറക്കാം, കാരണം അക്കീഖത്ത് എന്നുള്ളത് അവർ പറയുന്നത് ഇതെന്താണ്, നേരത്തെ പറഞ്ഞ ഹദീസ്, കുല്ലു ഗുലാമിൻ മുർത്തഹനും ബി അക്കീഖത്തി, ഓരോ കുട്ടിയും അവന്റെ അക്കീഖത്തിന് വേണ്ടിയിട്ട് പണയം വെക്കപ്പെട്ടവനാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗം. ആ പ്രയോഗത്തിന് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ആ പ്രയോഗത്തിൽ അവരതിന് ഹദീസ് കൊണ്ടുവന്നത് ഒന്ന് അനസ് റളിയല്ലാഹു അൻഹുവിലുള്ള ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രവാചകനായി നിയോഗിക്കപ്പെട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് വേണ്ടി അഖീഖ തറത്തിട്ടുണ്ട്. ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത് അബ്ദുറസാഖ് മുസന്നഫിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഇബ്നു ഹിബ്ബാന് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഹദീസ്. അതേപോലെ തന്നെ തുഹാവി മുഷ്കിൽ ആസാറിലൊക്കെ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഷെയ്ഖ് അൽബാരി ഇത് എന്താണ് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഇങ്ങനെയാണ്, അന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ അൻ നഫ്സിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് വേണ്ടിയിട്ട് അഖീഖ തറത്തു, ബഅദമാ ബഇസ നബിയൻ, നബിയായി നിയോഗിക്കപ്പെട്ടതിന് ശേഷം. ഇതാണ് ഹദീസ്. എന്നാൽ ചില ആൾക്കാർ പറഞ്ഞ ഹദീസ് ലൈഫാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ അവര് പറഞ്ഞു അങ്ങനെ അറക്കേണ്ടതില്ല എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ ഈ ഹദീസ് ആണ് എന്ത് ഇത് അറക്കാം എന്ന് പറയുന്ന ആളുകൾ തെളിവായിട്ട് കൊണ്ടുവരുന്ന തെളിവ് നബിസ്ലാസ്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസ് തന്നെയാണ്. ഇനി രണ്ടാമത്തത് അസറുകളാണ്. അസറുകൾ ആരായാലും ഒന്ന് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി, പ്രഗത്ഭനാണ് താബിഈകളിൽ തന്നെ. അതേപോലെ തന്നെ ഹസൻ ബസ്രി വരുന്നൊക്കെ വന്നിട്ടുള്ള അസറുകളുണ്ട് ഈ വിഷയത്തിൽ. അതിൽ ഇബ്നു സീരീനിൽ നിന്ന് വന്നിട്ടുള്ളത്, എനിക്ക് അഖീഖ തറുത്തിട്ടില്ല എന്നുള്ളത് ഞാൻ അറിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ അഖീഖ തറക്കുക തന്നെ ചെയ്യും. ആര്? ഇബ്നു സീരീനിൽ നിന്ന് വന്നിട്ടുള്ള അസർ. ഇത് ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഹസൻ ബസ്രിയിൽ നിന്ന്, നിനക്ക് വേണ്ടി അറിവ് നടത്തിയിട്ടില്ലെങ്കിൽ നീ നിനക്ക് വേണ്ടി അറിവ് നടത്തുക, നീ നിനക്ക് വേഗമെത്തിയാൽ, പ്രായപൂർത്തിയെത്തിയാൽ നീ റജുലായി തീർന്നാൽ. ഹസൻ ബസ്രി പറഞ്ഞത് ഇത് ഇബ്നു ഹസം മുഹല്ലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഷെയ്ഖ് അൽബാനി ഇത് ഹസനാക്കിയിട്ടുണ്ട്. അവത്തരത്തിലുള്ള അസറുകൾ, ഈ അസറുകൾ ഇവരൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്ത്, സ്വന്തത്തിന് വേണ്ടിയിട്ട് അക്കീഖ തറക്കാം, പിതാവ് അറുത്തിട്ടില്ലെങ്കിൽ എന്ന് പറയുന്ന ആളുകൾ കൊണ്ടുവരുന്ന തെളിവ് ഇതാണ്. ഈ അഭിപ്രായം തന്നെയാണ് ആര് പറഞ്ഞിട്ടുള്ളത്, ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്, ഇബ്നു സമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്, അതേപോലെ തന്നെ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള മൂന്ന് അഭിപ്രായങ്ങൾ. ആ അഭിപ്രായത്തിൽ ഏറ്റവും അദ്ദേഹത്തിന്റെ പ്രയോഗം, വൽ ഖൗലുൽ അവ്വലു അൽഹറു വഹു അന്നഹു യുസ്തഹബ്ബു അൻ യഅക്ക അൻ നഫ്സിഹി, മുസ്തഹബ്ബാണ് എന്നുള്ളതാണ് ഇബ്നു ബാസ് പറയുന്നത്. തനിക്ക് വേണ്ടി അഖീഖ തറക്കുക എന്നുള്ളത് മുസ്തഹബ്ബാകുന്നു, അതാണ് അൽഹറായിട്ടുള്ള അഭിപ്രായം. ലിഅന്ന അഖീഖത സുന്നത്തുൽ മുഅക്കദ, കാരണം അഖീഖത്ത് എന്നുള്ളത് മുഅക്കദായ സുന്നത്താണ്. വഖദ് തറക്കഹ വാലിദുഹു, അവന്റെ വാപ്പ ഒഴിവാക്കി, ഫശറഅ ലഹു അൻ യകൂമ ബിഹാ ഇദസ്തത, അതുകൊണ്ട് അവനെ കൊണ്ട് അത് നിർവഹിക്കാൻ സാധിച്ചെങ്കിൽ അവൻ അത് ചെയ്യട്ടെ. കാരണം ദാലിക ഉമ്മുമിൽ അഹാദീസി, കാരണം അദ്ദേഹം തെളിവെടുക്കുന്ന എന്താണ്, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ ആമാണ് എന്നുള്ളതാണ് ഇബ്നു ബാസ് പറയുന്നത്. കാരണം കുല്ലു ഗുലാമി മുർത്താനും വ്യാഖ്യത്തി, അത് ആമാണ്, അത് വാപ്പാനോട് മാത്രമുള്ളതല്ല. അതേപോലെ തന്നെ അന്നു അമറാൻ യൗക്കാൻ ഉലാം ബിഷാത്തിന്, രണ്ടാമത്തെ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആൺകുട്ടികൾക്ക് രണ്ടും പെൺകുട്ടിക്ക് ഒന്നിനെ അർക്കാൻ വേണ്ടി കൽപ്പിച്ചു, അത് ആമാണ്, വാപ്പനെ അർക്കണം എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ആ ഹദീസ് ഉദ്ധരിച്ചതിനു ശേഷം പറഞ്ഞു, വഹാദാലം യുവജ്ജിഹിൽ അബി ഫയമ്മു, ഇത് വാപ്പാക്ക് മാത്രം എന്നുള്ളത് ഇതിൽ നിന്ന് കിട്ടൂല, ഇത് ആമാണ്. അൽ വലദു വൽ ഉമ്മ വായിരിഹി മാമിൻ അഖാരിബിൽ മൗലൂദി, ആ കുട്ടിയെ അടുത്ത ആളുകൾ ഇതിൽ പെടും, അതേപോലെ തന്നെ ഉമ്മ പെടും, അതേപോലെ തന്നെ ആ കുട്ടി പെടും, അവരൊക്കെ ഇതിൽ പെടും. അതുകൊണ്ട് ഈ പ്രയോഗ ഹദീസിൽ വന്നിട്ടുള്ള പ്രയോഗങ്ങൾ അമ്മാണ്. അപ്പൊ പിതാവ് അർത്ഥത്തില്ല എന്നെനിക്ക് എന്ത് ചെയ്യാം, അവനത് അറക്കുന്നത് മുസ്തഹബാണ് എന്നുള്ളതാണ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്വയിൽ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഓഡിയോ കിട്ടും, രണ്ടു മൂന്ന് സ്ഥലത്ത് കാണാം. ഇതേപോലെ തന്നെ ഇബ്നു ഉസൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള വേറൊരു സംഗതി ഉണ്ട്, അതിന്റെ ഓഡിയോ കിട്ടും. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, പിതാവ് എന്തുകൊണ്ട് അർത്ഥില്ല എന്നുള്ളത് പരിഗണിക്കാം നമുക്ക്. പിതാവ് ആ സമയത്ത് ഫക്കീർ ആണെങ്കിൽ പിന്നെ ആ സമയത്ത് പിതാവിന് അത് ബാധ്യതയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് അർത്ഥമുള്ളന്നില്ല. കാരണം പിതാവ് ആ സന്ദർഭത്തിൽ ഫക്കീർ ആണെങ്കിൽ പിതാവിന് അർക്കാനുള്ള ഇതില്ലല്ലോ. അപ്പൊ പിന്നെ പിതാവിന് അത് ബാധ്യതയല്ല. അടാ പിതാവിന്റെ ബാധ്യതയല്ലല്ലോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നാൽ പിന്നെ അമ്മ ഇതാക്കാണ് തറക്കഹ, എന്നാൽ പിതാവ് ഒഴിവാക്കിയത് തഹാവുനൻ, അതിനെ അവഗണിച്ചുകൊണ്ട് അതിനെ നിസാരമാക്കിക്കൊണ്ട് അതിന്റെ ആ കാര്യത്തിൽ അത്ര വേണ്ടെന്ന് ശ്രദ്ധയില്ലാതെ ഒഴിവാക്കിയതാണെങ്കിൽ തന്റെ പിതാവ് അറക്കാത്തതിന് പകരമായിട്ട് അവര് തനിക്ക് വേണ്ടി അറങ്ങ് നടത്താവുന്നതാണ് എന്നുള്ളത് ബുലൂൽ മറാമിന്റെ ഷർഹ് വിശദീകരിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ അദ്ദേഹം നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. ഇതേപോലെ തന്നെ ഷെയ്ഖ് അൽബാനിയുടെ ഫത്വ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെയ്ത ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് വേണ്ടി അർത്ഥം, അതുകൊണ്ട് ഇത്തിബാഅൻ ലി റസൂലില്ലാഹി അലൈഹി സ്വലാം ഹൈസ അന്നമ ലം മുഖ്തിറ അലൈഹി സ്വലാത്തു വസ്സലാം വസ്തഫാഹു റബ്ബുഹു ലിന്നുബുവ്വത്തി വറിസാലത്തി ദബഹ നഫ്സിഹി, അല്ലാഹു തന്റെ റസൂലിനെ നബുവത്തിന് വേണ്ടി തെരഞ്ഞെടുത്തപ്പോൾ, പ്രവാചകനായി നിശ്ചയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് വേണ്ടി അറിവ് നടത്തിയിട്ടുണ്ട്. ഫയം ബഗി അലൽ മുസ്ലിമി ലദി യഅലമു അന്ന അബാഹു ലം യദ്ബഹു അൻഹു അൻയദ്ബഹു അൻ നഫ്സിഹി, അതുകൊണ്ട് ഓരോ മുസ്ലിമിന് യോജിച്ചതാകുന്നു തന്റെ പിതാവ് തനിക്ക് വേണ്ടി അറിവ് നടത്തിയിട്ടില്ല എന്നുള്ളത് അവർ മനസ്സിലായാൽ അവൻ എന്ത് ചെയ്യട്ടെ, തനിക്ക് വേണ്ടി അറിവ് നടത്തട്ടെ എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് എം ബഗൈ അനുയോജ്യമായി യോജിച്ചതാകുന്നു ചെയ്യാവുന്നതാകുന്നു എന്നുള്ളത് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയും പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിനെ പറ്റി ലജ്നത്ത് ദാഇമയോട് ചോദ്യം ചോദിച്ചു, ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ സ്വന്തത്തിന് വേണ്ടിയിട്ട് അക്കീക തർക്കാൻ പറ്റുമോ. 18672 കാണാം. അവർ പറഞ്ഞു, സബത്ത സ്ഥിരപ്പെട്ടിരിക്കുന്നു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ അൻ നഫ്സിഹി ഇൻദ ബഇസതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് വേണ്ടി അഖീഖ തർത്തതായിട്ട് ആ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട സന്ദർഭത്തിൽ അഖീഖ തർത്തതായിട്ട് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നു. വല്ല അഖീഖത്തു അൽ മൗലൂദി സുന്നത്തുൻ വലൈസത് വാജിബ, അതെന്താണ്, സുന്നത്താണ് വാജിബല്ല. എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്, അതുകൊണ്ട് ഒരാൾ തനിക്ക് വേണ്ടി തന്നെ അഖീഖത്തറുത്താൽ വലവുക്കാന കബീറൻ, വലുതായതിന് ശേഷം ഫഹു അസൻ, അത് ഹസനാകുന്നു നല്ലതാകുന്നു. ഇതാക്കാല വാലിദുഹു ലം യഅഖാനുഹു, അവന്റെ പിതാവ് അവന് വേണ്ടി അഖീഖത്തറുത്തിട്ടില്ലെങ്കിൽ അവൻ തനിക്ക് വേണ്ടി അഖീഖത്തറുക്കുക എന്നുള്ളത് ഹസനാകുന്നു നല്ലതാകുന്നു എന്നുള്ളത് അവരുടെ ഫത്വയിലും വന്നിട്ടുണ്ട്. എന്നാൽ ഷെയ്ഖ് ഫൗസാൻ അഫിലുള്ള അദ്ദേഹത്തിന്റെ ശബ്ദം കിട്ടും. അദ്ദേഹം പറയുന്നത് പിതാവിന്റെ ബാധ്യതയാണ്. നേരത്തെ റാമുദ് നമ്പർ പറഞ്ഞതുപോലെ തന്നെ പിതാവ് ചെയ്യേണ്ടതാണ്. പിതാവ് അത് ഒഴിവാക്കിയതിന് നമ്മൾ ഉത്തരവാദികളല്ല, അത് ഹക്കുന്നാലല്ല വാലിദ്, പിതാവ് ചെയ്യേണ്ട കടമയാണ്. അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അങ്ങനെ അറിവ് സ്വന്തത്തിനു വേണ്ടി അറിവ് നടത്തുക എന്നുള്ളത് ജായിസാകുന്നു. ആ വിഷയത്തിൽ വന്നിട്ടുള്ള തെളിവുകളും നമ്മൾ പറഞ്ഞു. ഇനി ആ ഹദീസിന്റെ ഷറഹ് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാണ് ഹദീസ്? ആ ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഏത്? ഓരോ കുട്ടിയും അവന്റെ അഖീഖക്ക് വേണ്ടി പണയം വെക്കപ്പെട്ടിരിക്കുന്നു. സമറയിൽ നിന്നുള്ള ഹദീസ്, അൽ ഗുലാമു മുർത്തഹനും ബി അഖീഖതിഹി യുദ്ബഹു അൻഹു യൗമസ്സാബി വയുസമ്മാ വയുഹലക് റൗസഹു, ഓരോ കുട്ടിയും അവന്റെ അഖീഖക്ക് വേണ്ടി അഖീഖയുടെ കാര്യത്തിൽ പണയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഹദീസിന്റെ ഷറഹ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അതിന് ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. ആ ഓരോ വ്യാഖ്യാനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്നാമത്തെ വ്യാഖ്യാനം, ആ കുട്ടിക്ക് അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഷഫാഅത്ത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിലൊരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. രണ്ടാമത്തെ വ്യാഖ്യാനം, ആ കുട്ടിക്ക് കിട്ടേണ്ട ഒരുപാട് ഖൈറുകളുണ്ട്. ആ കുട്ടിക്ക് കിട്ടേണ്ട ഒരുപാട് ഖൈറുകൾ, ആ ഖൈറുകളൊക്കെ തടുക്കപ്പെടും. ആ ഖൈറുകളൊന്നും ആ കുട്ടിക്ക് കിട്ടൂല. ദുനിയാവിലും ദുനിയവിയായിട്ടും മുഹ്റവിയായിട്ടും കിട്ടേണ്ട ഖൈറുകൾ ആ കുട്ടിക്ക് കിട്ടൂല എന്ന്. അഖീഖത്ത് അറുത്തിട്ടില്ലെങ്കിൽ, അഖീഖത്ത് അറുത്തിട്ട് ആ പണയത്തിൽ നിന്ന് ഒഴിവാകാതെ ആ കുട്ടിക്ക് കിട്ടേണ്ട ഖൈറുകൾ നന്മ കിട്ടൂല. മൂന്നാമത്തത് പറഞ്ഞത്, ആ കുട്ടികളിലൂടെ മാതാപിതാക്കൾക്ക് കിട്ടേണ്ട ഒരുപാട് ഖൈറുകളുണ്ട്. ആ കുട്ടിയിൽ നിന്ന് മാതാപിതാക്കൾക്ക് കിട്ടേണ്ട ഖൈർ അത് മാതാപിതാക്കൾക്ക് പൂർണ്ണമായിട്ട് കിട്ടൂല, അക്കയൊക്കെ തറുത്തിട്ടില്ലെങ്കിൽ. ഇതല്ലാത്തതുമായ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ഒന്നാമത്തെ വ്യാഖ്യാനം, ഇങ്ങനെ അഖീഖ തർക്കാത്ത ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഷഫാത്ത് ചെയ്യാൻ കഴിയില്ല. അഖീഖത്ത് എന്നുള്ളതിന്റെ അർത്ഥം വിശദീകരിച്ചപ്പോൾ പറഞ്ഞു മഹബൂസ്, തടയപ്പെട്ടവൻ, ബന്ധിപ്പിക്കപ്പെട്ടവൻ. എന്തിൽ നിന്ന്, എന്തിനെ തൊട്ട് ബന്ധിപ്പിക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ എന്തിനെ തൊട്ട് തടയപ്പെട്ടവൻ മാതാപിതാക്കൾക്ക് ഷഫാഅത്ത് ചെയ്യുന്നതിനെ തൊട്ട്? ഇത് പറഞ്ഞത് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ആണ്. അദ്ദേഹത്തിന്റെ ഒരൊറ്റപ്പെട്ട അഭിപ്രായമല്ല, ഖതാദയിൽ നിന്ന് ഇത് വ്യാഖ്യാനം വന്നിട്ടുണ്ട്. യുഹ്റമു ഷഫാഅത്തുഹു, ആ മാതാപിതാക്കൾക്ക് അവരുടെ ആ കുട്ടിയുടെ ഷഫാഅത്ത് തടുക്കപ്പെടും. ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി നിന്ന് ഇത് വ്യാഖ്യാനം വന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ വ്യാഖ്യാനമാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും അജ്വദി എന്നുള്ളത് ഖത്താബിയെ പോലുള്ള ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അതിന് ചില വേറെ ചില കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ നെതറുണ്ട്, ചില പ്രശ്നങ്ങൾ അതിൽ പറഞ്ഞിട്ട് വേറെ കുറച്ച് വ്യാഖ്യാനങ്ങൾ കൂടി അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ വാചകം അവനുൽ മഅബൂദിൽ അബുദാവൂദിന്റെ ഷറഹിൽ അതേപോലെ തന്നെ ഇബ്നു ഹജറൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് ഖത്താബി പറഞ്ഞത്? ഖാലൽ ഖത്താബിയോ, ഇമാം ഖത്താബി പറഞ്ഞിരിക്കുന്നു ഇഖ്തലഫ അന്നാസു ഫീ ഹാദാ, ഈ ഓരോ കുട്ടിയും അവന്റെ അഖീഖക്ക് വേണ്ടി പണയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യാഖ്യാനത്തിൽ ആളുകൾ ഭിന്നിച്ചിട്ടുണ്ട്. അജ്വദുമാ ഖീല ഫീഹി, ആ വിഷയത്തിൽ പറയപ്പെട്ടിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും അജ്വദ്, ഏറ്റവും മികച്ചത്, ഏറ്റവും നല്ലത്. മാദഹബ ഇലൈഹി അഹ്മദ് ഇബ്നു ഹംബലിൻ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ പറഞ്ഞ അഭിപ്രായമാണ്. ഖാല ഹാദാ ഫിഷഫാഅ, അതായത് ഷഫാഅത്തിന്റെ വിഷയത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. യുരീദ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നഹു ഇദാലം യുഅഖ അൻഹു ഫമാ തദിഫലൻ, ആ കുട്ടിക്ക് വേണ്ടി അറവ് നടത്തിയിട്ടില്ല, അക്കീക്കത്ത് അറുത്തിട്ടില്ല, അങ്ങനെ ആ കുട്ടി ഫമാത്ത് തിഫലൻ കുട്ടിയായിക്കൊണ്ട് മരിച്ചുപോയി. ലം യഷ്ഫാ ഫീ അബവൈഹി, ആ കുട്ടി അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഷഫാഅത്ത് ചെയ്യില്ല. ഈ വ്യാഖ്യാനമാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും അജ്വദായിട്ടുള്ളത് എന്ന് പറഞ്ഞത് ഖത്താബിയാണ്. ഈ ഖത്താബിയുടെ വാചകം പലരും എടുത്തു ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ മിഷ്കാത്തിന്റെ ഷറഹ് മിർക്കാത്ത്, മിഷ്കാത്തിന്റെ ഷറഹ് മിർക്കാത്ത്, ആ ഷറഹില് ഇതിന് വിശദമായ ചർച്ച വന്നിട്ടില്ല. എന്താണോ ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ ഈ അഭിപ്രായത്തെ പറ്റി ഇമാം തീബിയു, ഇമാം തീബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്തറിയോ? വലാ റൈബ, സംശയമല്ല, അന്നൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ മാദഹബ ഇലാ ഹാദൽ ഖൗലി, ഈ അഭിപ്രായത്തിലേക്ക് അദ്ദേഹം പോയത് ഇല്ലാ ബഅദമാ തലഖാ മിന സ്വഹാബത്തി വത്താബിഈൻ, അദ്ദേഹം അത് സ്വഹാബികളിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും സ്വീകരിച്ചിട്ടല്ലാതെ. അപ്പൊ അദ്ദേഹം ഈ അഭിപ്രായം സ്വീകരിച്ചത് സ്വഹാബികളിൽ നിന്നും താബിഈങ്ങളിൽ നിന്നുമായിരിക്കണം. വത്താബീന അല അന്നഹു ഇമാമുൽ അയിമ്മത്തിൽ കിബാർ, കിബാറുകളിൽപ്പെട്ട ഈ പിന്നെ ഇമാമുൽ അയിമ്മത്തിൽ, അയിമ്മത്തിൽപ്പെട്ട ഇമാമാണ് അദ്ദേഹം. യജീബ്, നിർബന്ധമാകുന്നു. അന്യ തലക്കാ കലാമ കലാമഹു ബിൽ ഖബൂലി വയഹ്സിനുള്ള ബിഹി, അദ്ദേഹത്തിന്റെ ആ കലാമ, അദ്ദേഹത്തിന്റെ അഭിപ്രായം നല്ല വിചാരത്തോടുകൂടി സ്വീകരിക്കുക, ഉൾക്കൊള്ളുക എന്നുള്ളത് അനിവാര്യമാകുന്നു എന്നുള്ളത് ഇമാം തീബി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് സഹാബികളിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും സ്വീകരിച്ചതാകാം. നമ്മൾ പറഞ്ഞല്ല, ഇമാം തീബി പറഞ്ഞതാണ്. അത് ഈ ഗ്രന്ഥത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ ഷറഹിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം ഖത്താബി പറയുന്നത് വഖീലമായനാഹു അന്നൽ ഹഖീഖത ലാസിമത്തുല്ലാ ബുദ്ദ മിൻഹ, രണ്ടാമത്തെ അഭിപ്രായതാണ്. ഓരോ കുട്ടിയും അവന്റെ ഹഖീഖക്ക് പണയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ രണ്ടാമത്തെ വ്യാഖ്യാനം, ആ കുട്ടിക്ക് ആ അറവ് നടത്താതെ അഹീക്ക തറക്കാതെ ആ പണയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പണയം വെച്ചത് നമ്മൾ എന്താണ് അത് കൊടുക്കാനുള്ളത്? കൊടുത്ത് ആ പണയം തിരിച്ചെടുക്കല്ലാതെ വേറെ മാർഗമല്ലല്ലോ, ആ പണയം വീട്ടല്ലാതെ മാർഗമല്ല. അപ്പോ ഈ പ്രയോഗത്തിൽ ഇത് മനസ്സിലാകുന്നത് ആ കുട്ടിക്ക് നിർബന്ധമാണെന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഈ തെളിവാണ് ഇത് അഹീക്കത്ത് നിർബന്ധമാണെന്നുള്ള ആൾക്കാർ പിടിച്ചത്, അത് ഇതിനെ, ഈ അഭിപ്രായം അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. നിർബന്ധമാണെന്ന് പറയുന്ന ആളുകളുടെ അഭിപ്രായത്തെ ഇത് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പൊ ഓരോ കുട്ടി അവന്റെ അക്കീക്കു പണയപ്പെടുത്തപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാണെന്ന് അർത്ഥം. ആ പണയത്തിൽ അക്കീക്ക് ഇറക്കാതെ ആ പണയത്തിൽ നിന്ന് ഒഴിവാകാൻ കഴിയില്ലാന്ന്, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതെന്നുള്ള രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്തേത് പറഞ്ഞത് എന്താ വെച്ചാല്, അദ്ദേഹം തന്നെ പറഞ്ഞത് അന്നഹു മർഹൂനുൻ ബി അദാ ശാരിഹി, ആ കുട്ടി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ തടയപ്പെട്ടിരിക്കുന്നത് ആ കുട്ടിയുടെ മുടിയുടെ കാര്യത്തിലാണ്. അതുകൊണ്ട് ആ ഹദീസ് തന്നെ ഒന്നുണ്ട്, ഫമീതു അൻഹുൽ അദാ, ആ കുട്ടിയുടെ മുടി നിങ്ങൾ എന്ത് ചെയ്യണം, നീക്കം ചെയ്യണം എന്നുള്ളത് ആ ഹദീസ് തന്നെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇതാണ് അതിന്റെ മൂന്നാമത്തെ വ്യാഖ്യാനം. ഇങ്ങനെ മൂന്ന് വ്യാഖ്യാനങ്ങൾ ഖത്താബി പറഞ്ഞതാണ്. ആ മൂന്ന് വ്യാഖ്യാനങ്ങളായി, ഒന്ന് ഷഫാഅത്തിന്റെ വിഷയത്തിൽ തടയപ്പെടും, മാതാപിതാക്കൾക്ക് ഷഫാഅത്ത് ചെയ്യുന്നതിന്റെ സംബന്ധിച്ച്. രണ്ട്, ആ കുട്ടിക്ക് നിർബന്ധമാണ് ആ പണയത്തിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ എന്ത് ചെയ്യണം, അക്കീക്കത്ത് അറക്കുക തന്നെ വേണം. അപ്പൊ ഇതെന്ത് ചെയ്യുന്നു, നിർബന്ധമാണെന്ന് പറഞ്ഞ ആൾക്കാരുടെ അഭിപ്രായത്തെ ശക്തിപ്പെടുത്തുന്നു. മൂന്നാമത്തെ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ കുട്ടിയുടെ ഉപദ്രവ മാലിന്യം നീക്കം ചെയ്യലാണ്, അത് ഹദീസ് തന്നെ വന്നുണ്ട് മുടി നീക്കം ചെയ്യുക എന്നുള്ളത്. ഇനി നാലാമത് പറഞ്ഞ അഭിപ്രായം ഏത്, ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് കിട്ടേണ്ട ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അത് നേരത്തെ പറഞ്ഞ മിർഖാത്തിലാണ് അത് വിശദീകരിച്ചിട്ടുള്ളത്. എന്താ പറഞ്ഞത്, ലാ യുതിമുൽ ഇൻതിഫാഉ വൽ ഇസ്തിംതാഉ ബിഹി ദൂന ഫഖ്ഹി, ആ കുട്ടിയിലൂടെ മാതാപിതാക്കൾക്ക് കിട്ടേണ്ട ഇൻതിഫാഉം ഇസ്തിംതാഉം, ഒരുപാട് ഉപകാരങ്ങളും കാര്യങ്ങളും മാതാപിതാക്കൾക്ക് കിട്ടേണ്ടതുണ്ട്, അത് അക്കീക്കറുത്ത് ആ പണയത്തിൽ നിന്ന് ഒഴിവാകാതെ ആ കുട്ടിയെ കൊണ്ടുള്ള ഉപകാരം മാതാപിതാക്കൾക്ക് പൂർണ്ണമായിട്ട് കിട്ടൂലാന്ന് ഞാൻ വായിക്കുന്നത് മിർക്കാത്തിൽ നിന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ അറിയോ, വൻ നിഅമത്ത് ഇന്നമാ തുത്തിമു അൽ മുനഅമി അലൈഹി ബി ഖിയാമിഹി ബിശുക്രി ബിശുക്രി, കാരണം അനുഗ്രഹം അത് പൂർത്തീകരിക്കപ്പെടുന്നത് ആ നിഅമത്തിന് ശുക്ർ കാണിക്കുമ്പോഴാണ്. മനസ്സിലാണ്ടല്ലോ. അപ്പൊ ഇത് വളരെ ഗൗരവമായിട്ട് ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുള്ള സംഗതിയാണിത്. വലീഫത്ത് ശുക്രി ഫി ഹാദിഹി നിഅമത്തി മാ സന്നഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവാ നയക്കാനിൽ മൗലൂദി ശുക്രല്ലാഹി തആല, ഇവിടെ ഈ ശുക്ർ കുട്ടി കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ നിഅമത്താണ്. ഈ നിഅമത്തിന് ഇവിടെ പറഞ്ഞ ശുക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചത് എന്താണ്, ആ കുട്ടിക്ക് അക്കീക്കത്ത് അറക്കുക എന്നുള്ളതാണ്. അപ്പൊ ഏതൊരു നിഅമത്തും അത് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ, അത് ഉപകാരപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ശുക്രന് ആ നിഅമത്തിന് അള്ളാഹുവിനോട് ശുക്ർ കാണിക്കണം. അപ്പൊ കുട്ടീനെ കിട്ടുക എന്നുള്ളത് അള്ളാഹിന്റെ ഏറ്റവും വലിയ നിയമത്താണ്. അപ്പൊ ആ കുട്ടിയെ കൊണ്ടുള്ള നിയമത്തുകൾ പൂർണ്ണമായിട്ട് മാതാപിതാക്കൾക്ക് കിട്ടണോ, അക്കീക്കത്ത് അറക്കണം. ഇത് അവര് കൊടുത്തുള്ള പിന്നെ കൊടുത്തുള്ള വ്യാഖ്യാനാണ്. തൊലബല്ലി സലാമത്തിൽ മൗലൂദി. അപ്പൊ ഇതാണ് നാലാമത്തെ വ്യാഖ്യാനം. അഞ്ചാമത്തെ വ്യാഖ്യാനം ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എന്താ പറയുക, അന്നൽ അഖീഖത്തു മിൻ അസ്ബാബി ഇൻതിലാഖി തിഫ്ലി ഫീ മസാലിഹി ദീനിഹി വദുനിയാ. കണ്ടോ, അഖീഖത്ത് അറക്കുക എന്നുള്ളത് ഒരു കുട്ടിയുടെ ദീനിന്റെയും ദുനിയാവിന്റെയും മസാലിഹികൾ, നന്മകൾ, ആ കുട്ടിയുടെ ഹൃദയത്തിന്റെ വിശാലതക്ക്, ആ കുട്ടിയുടെ ചുറുചുറുക്കിന് വൻ ശിറാഹി സ്വദിരിഹി അൻഹുദാലിക്ക, ഇതിനൊക്കെ അഖീഖത്ത് അനിവാര്യമാണ്. ആ കുട്ടിക്ക് അതിന്റെ കുട്ടിന്റെ മനസ്സിന്റെ വിശാലത, അതിന്റെ ബുദ്ധിപരമായിട്ടുള്ള വികാസം, ഫി മസാലിഹി ദീനിഹി വ ദുനിയാഹു എന്നാണ് ഇബ്നു സൈമി പ്രയോഗിച്ചത്. ദുനിയാവിന്റെയും ദീനിന്റെയും നന്മകൾ, അതേപോലെ തന്നെ ഇൻതിലാഖ് തിഫ്ലി, കുട്ടിയുടെ ആ പ്രസന്നത, ആ ചുറുചുറുക്ക്, അതൊക്കെ ആ കുട്ടിക്ക് കിട്ടണമെങ്കിൽ, ദീനിന്റെയും ദുനിയാവിന്റെയും ആ ഹൈറുകൾ കുട്ടിക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അഖീഖത്ത് അറക്കണം. എന്നിട്ട് ഇബ്നു സൈമി അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് വന്നൽ അഖീഖത്ത, അഖീഖത്ത് എന്നുള്ളത് മിൻ അസ്ബാബി, കാരണങ്ങളിൽ പെട്ടതാണ്, സ്വലാഹിൽ വലദി, ആ കുട്ടിക്ക് നന്മയുണ്ടാക്കുന്ന കാരണങ്ങളിൽ പെട്ടതാണ്. വൻഷിറാഹി സ്വദരിഹി, ആ കുട്ടിയുടെ മനസ്സ് വിശാലമാക്കാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ്. വ മുദിയ്യത്തി ഫി ആമാലി, ആ കുട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുറുചുറുക്ക്, ഒരു പ്രകാശം, വെളിച്ചം കിട്ടുന്ന കാരണങ്ങളിൽ പെട്ടതാണ്. അപ്പൊ ആ കുട്ടിക്ക് കിട്ടേണ്ട ഒരുപാട് കാരണങ്ങൾ ഈ അക്കീക്കത്ത് കൊണ്ട് കിട്ടും. അക്കീക്കത്ത് അറുത്തിട്ടില്ലെങ്കിലോ കിട്ടൂല. ഇബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി സാദുൽ മഅാദിൽ ഇതിനെ പറ്റി പറയുന്നുണ്ട്. സാദുൽ മഅാദിൽ ഒരു കാര്യം എക്സ്ട്രാ പറഞ്ഞത്, ഈ ഇതിൽ പറയാത്തൊരു കാര്യം പറഞ്ഞത്, പിന്നെ ഏതുപോലെ, പിന്നെ ഇപ്പൊ മാതാപിതാക്കൾ ജിമാഇന്റെ സന്ദർഭത്തിൽ നമ്മൾ ബിസ്മില്ല പറഞ്ഞല്ലോ, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിസ്മില്ല ചൊല്ലിയാൽ ഷെയ്ത്താൻ എന്ത് ചെയ്യില്ല, ആ കുട്ടിനെ ഉപദ്രവിക്കൂല. അത് ചൊല്ലിയിട്ടില്ലെങ്കിലോ ഉപദ്രവിക്കും. അപ്പൊ മാതാപിതാക്കളുടെ അമല കൊണ്ട് അവിടെ ആ കുട്ടിക്ക് പ്രൊട്ടക്ഷൻ കിട്ടുകയാണ്. ആ മാതാപിതാക്കൾ ആ ദുആ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ആ കുട്ടിക്ക് ഹെൽപ്പൊന്നുമില്ല. അതേപോലെ മാതാപിതാക്കൾ അറിവ് നടത്തിയിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് കിട്ടേണ്ട ഉപകാരം ഇല്ലാതാണ്. ഏതുപോലെ, ഇതേപോലെ ദിബിൽ ഖൈം തന്നെ സാദുൽ മഅാദിൽ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതേപോലെ തന്നെ ഇബ്നു ഖൈം റഹ്മത്തുള്ളാഹി മറ്റു സ്ഥലത്ത് പറയുന്നത് ഇതെന്താണ്, പിന്നെ ഇതിന്റെ ഹിക്മത്തായിട്ട് പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഇസ്മായിൽ അറക്കാൻ വേണ്ടി കൽപ്പിച്ചു, അദ്ദേഹം അതിനൊരുങ്ങി, പിന്നെ ആടിനെ അറക്കാൻ വേണ്ടി കൽപ്പിച്ചു. അതന്നെയാണ് നമ്മളോട് കൽപ്പിച്ചത്, കൂട്ടി ജനിച്ച അറക്കുക. ഇബ്രാഹിം നബിനോട് കൽപ്പിച്ചു ഇസ്മായിൽ അറക്കാൻ, വേണ്ട ആടിനെ അറുത്തത് പറഞ്ഞു, കുട്ടി ജനിച്ചു അറക്കാൻ കൽപ്പിച്ചു ഇസ്മായിലിനെ. അതേപോലെ കുട്ടി ജനിച്ചു നമ്മളോട് അറക്കാൻ പറഞ്ഞു ആടിനെ. അതേപോലെ തന്നെ ഷൈത്താനിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഷർറിൽ നിന്ന് സലാമത്ത് ഉണ്ടാകും. ഇതൊക്കെ ബിൽ ഖൈർ റഹ്മത്തുള്ളാഹി വിശദീകരിച്ചിട്ടുണ്ട്, വിശദമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു 4, 5, 6, 7 കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. ഇതാണ് അൽ ഉലാമു മുർത്തഹനും ബി അഖീഖതി എന്നുള്ളതിന്റെ വ്യാഖ്യാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഷറഹാണ്. മറ്റുള്ളവരും ഏതാണ്ട് ഇതേ അഭിപ്രായങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഹഖീഖത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത്. ഏതാണ്ടൊക്കെ ഈ വിഷയത്തെ സംബന്ധമായിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി വല്ലതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് പേരിടുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട ആ വിഷയത്തിലേക്കാണ് പോകാനുള്ളത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്കത് പറയാം. വിഷയങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിലുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞ മറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഖുർആൻ സുന്നത്ത് മനസ്സിലാക്കുവാനും പഠിക്കുവാനും അറിഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കി ജീവിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ അറിഞ്ഞോ അറിയാതെയോ വീഴ്ചകളും പാകപ്പിഴവുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇത്തരത്തിലുള്ള അമലുകൾ ധാരാളമായി ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ പുണ്യവും പ്രതിഫലവും നാളെ പരലോകത്ത് നേടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما والحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله.